رمضان 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 أهلا رمضان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم أما بعد. ഇന്നത്തെ തിലാവ മജാലിസ് റമദാൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഖദ്ർ. വിശുദ്ധമായ റമദാനിലെ വളരെ പവിത്രമായ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദറിൻ്റെ മഹത്തരമായ രാവുകൾ, ഈ രാവിനെക്കുറിച്ചാണ് കാര്യമായി ഈ ഒരു അധ്യായത്തിലെ ചർച്ച. ലൈലത്തുൽ ഖദർ, അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഖദർ എന്ന് പേര് ലഭിച്ചിട്ടുള്ളത്. അൽ ഖദർ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. മഹത്വം, കണക്കാക്കപ്പെടൽ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഏതായാലും മഹത്വമുള്ള ഒരു രാത്രിയെക്കുറിച്ച് സംസാരിക്കപ്പെടുന്ന ഒരു അധ്യായമായതുകൊണ്ട് ഇതിന് സൂറത്തുൽ ഖദർ എന്ന് പേര് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ്. സൂറ മക്കിയയാണ്. കാര്യമായി ഇതിൽ അള്ളാഹു വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ അവതരണത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു രാവ് എന്നുള്ള നിലക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ചും സംസാരിക്കുന്നു. ഈ രാത്രിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഒരു മഹത്വം അള്ളാഹു വിശുദ്ധമായ ഖുർആൻ അവതരണത്തിന് വേണ്ടി ഈ രാത്രി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ഒന്ന്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ആ ഒരു രാവിലാണ് ഖുർആൻ അവതരണം ആരംഭം കുറിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ബദ്ഉ നുസൂലിൽ വഹ്യ് എന്നാണ് എന്നുള്ള ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വിശുദ്ധമായ ഖുർആൻ്റെ അവതരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ഈ മൂന്നാമത്തെ ഘട്ടമാണല്ലേ പറയുന്നത് അല്ലേ? മൂന്ന് ഘട്ടത്തിലാണല്ലോ ഖുർആൻ അവതരിച്ചത്.
ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഹദീസിൻ്റെ ഒരു ആശയം പറഞ്ഞിട്ടുള്ളത്, അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദ മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഇസ്സ മിനൽ സമാഇ ദുനിയ സുമ്മ നുസ്സില മുഫസ്സലൻ ബിഹസ്ബിൽ വഖായി ഫി 23 സന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹു വിശുദ്ധമായ ഖുർആനെ ആദ്യമായി ഒന്നിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചു. പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അൻസൽ അല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഇസ്സ മിനൽ സമാഇ ദുനിയ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാൻ ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒരുമിച്ച് ഖുർആനിനെ ഇറക്കി. പിന്നെ സുമ നസ്സല മുഫസ്സലൻ ബിഹസ്ബിൽ വഖായി ഫി 23 സന. പിന്നെ ഒന്നാം ആകാശത്ത് നിന്ന് ഓരോ അവസരത്തിനനുസരിച്ച് സന്ദർഭോചിതമായി ഓരോ ആയത്തുകളും സൂറത്തുകളുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷത്തിനിടക്ക് ഇറക്കിക്കൊടുത്തു എന്ന്. അപ്പം ഇതിൽ ആദ്യമായി ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒരുമിച്ചിറക്കപ്പെട്ടത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് എന്നാണ് മഹാന്മാർ ഇതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന അൻസലഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അള്ളാഹു ഒരുമിച്ച് ഖുർആനിനെ ബൈത്തുൽ ഇസ്സയിലെ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചു എന്ന്. അതല്ലെങ്കിൽ ഖുർആന്റെ അവതരണം ആ രാത്രിയിൽ തുടങ്ങി എന്നുള്ളത്. രണ്ട് രൂപത്തിലും അതിനെക്കുറിച്ച് മുഫസ്സിലീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആ രാത്രിക്ക് അങ്ങനെ ഒരു മഹത്വം ഉണ്ട്. പിന്നെ ഈ സൂറത്തുൽ ഖദർ, കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് വരാം. സൂറത്തുൽ ഖദർ നമ്മൾ വുളൂ ചെയ്തതിന് ശേഷം ഓതൽ പ്രത്യേകമായി സുന്നത്തുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഖദർ. വുളൂ ചെയ്തതിന് ശേഷം ഈ സൂറത്ത് ഓതുന്നത് വലിയ പുണ്യമുള്ള ഒരു സുന്നത്താണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരി, നമുക്കിനി ഈ സൂറത്തൊന്ന് പാരായണം ചെയ്ത് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العظيم.
ما شاء الله വളരെ സുന്ദരമായി ഒരു മുതവസ്സിതായ രൂപത്തിൽ ആദരണീയരായ ഹഫീൽ അബൂബക്കർ ഫൈദി ഉസ്താദ് സൂറത്തുൽ ഖദർ നമുക്ക് വേണ്ടി ഓതി കേൾപ്പിച്ചു. ഇവിടെ ഈ സൂറത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ ആ രാത്രി അള്ളാഹു ഖുർആൻ്റെ അവതരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് ആ രാത്രിക്ക് കിട്ടിയിട്ടുള്ള മഹത്വത്തെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ലൈലത്തുൽ ഖദറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ 19-ാമത്തെ നോമ്പ് നോറ്റിട്ടാണ് നമ്മളിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് മുഴുവൻ ഏറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവുകളാണ്. നാളത്തെ നോമ്പ് കൂടി കഴിഞ്ഞാൽ നാളത്തെ രാവ് മുതൽ, നാളത്തെ രാവ് 21-ാം രാവാണ്,
അതെ,
21-ാം രാവ് മുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു സമയമാണ്.
പ്രത്യേകിച്ച് ഒറ്റ രാവുകൾ,
അതെ. ഹദീസുകളിൽ, പ്രബലമായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ളത് അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ ആവാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റയിട്ട രാവുകളിൽ നിന്ന് തന്നെ കൂടുതൽ സാധ്യതയുള്ള രാവുകളെ ഉലമാക്കൾ, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുനെ പോലെയുള്ള ഇമാമിങ്ങൾ കൂടുതൽ തർജീഹ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രാവാണ് 27-ാം രാവ്. 27 രാവുകൾ എന്നതിലുപരി 27-ാം രാവിലെ കൂടുതൽ തർജ്ജിമ ചെയ്യപ്പെട്ടതുകൊണ്ട് അന്നത്തെ ഒരു രാവിന് കൂടുതൽ ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ലൈലത്തുൽ ഖദർ 27-ാം രാവിനെ മാത്രമേ ഉള്ളൂ എന്നും അല്ല. ഹദീസുകളിൽ വന്ന ഒരു സാധ്യത വെച്ചു അന്ന് കൂടുതൽ ആവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രം. എന്നാൽ അതേസമയം അവസാനത്തിൽ 10-ലെ എല്ലാ രാവുകളിലും അത് പ്രതീക്ഷിക്കണം എന്ന് വിശദീകരിക്കപ്പെട്ട ഹദീസുകളും ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന നാളുകൾ വളരെ പ്രധാനമാണ്. അത് എല്ലാ രാവിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ നമ്മൾ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ, കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു രാവിൽ അള്ളാഹു ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ അത് നേടാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാവും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. മാത്രമല്ല ഈ രാത്രി 1000 രാവുകളെക്കാൾ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്നാണ് പറഞ്ഞത്. ഒരു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും മുന്നിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു. 1000 മാസങ്ങളായി നിരന്തരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഷംഊനുൽ ഗാസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് വലിയ അത്ഭുതമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വല്ലാതെ ആ കഥ കേട്ടിട്ട് സന്തോഷം കൊണ്ടു, അത്ഭുതപ്പെട്ടു. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തികൾക്ക് ഈ ഒരു പിന്നെ മനുഷ്യനെ പോലെയുള്ള ആയുസ് നൽകപ്പെട്ടിട്ടില്ലല്ലോ. യാ റബ്ബ് ജുഅലത് ഉമ്മത്തി അഖ്സറൽ ഉമമി അഅമാറാ, എൻ്റെ ഉമ്മത്ത് മറ്റുള്ള ഉമ്മത്തുകളെക്കാളും ഏറ്റവും കുറഞ്ഞ ആയുസ് നൽകപ്പെട്ടിട്ടുള്ള ഉമ്മത്താണ്. വ അഖല്ലുഹ അഅമാല, അമലുകളും വളരെ കുറവാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഈ മനുഷ്യന് ലഭിച്ചതുപോലെ എനിക്കും എൻ്റെ ഉമ്മത്തിനും ലഭിച്ചെങ്കിൽ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു നബി തങ്ങൾക്ക് കൊടുത്തതാണ് ഫഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ അള്ളാഹു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറുൽ ലക വലി ഉമ്മത്തിക മിൻ അൽഫി ശഹ്ർ, നബിയെ അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനും 1000 മാസം നിരന്തരമായി ധർമ്മസമരം ചെയ്തിട്ടുള്ള ആ മനുഷ്യന് കിട്ടിയതിനേക്കാളും ശ്രേഷ്ഠമായ രാവായിട്ട് ലൈലത്തുൽ ഖദ്റിനെ നാം തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെയുള്ള ഏറെ ശ്രേഷ്ഠമായ രാവാണ് ആ രാവിലെ എന്ത് നന്മ മനുഷ്യൻ ചെയ്താലും അതിന് 1000 മാസം നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കും. അന്നത്തെ രാത്രി നിസ്കരിക്കുന്ന തറാവീഹിന് 1000 മാസം നിർവഹിച്ച തറാവീഹിൻ്റെ പുണ്യം ലഭിക്കും. മാത്രമല്ല ആ രാവിലെ മാത്രമല്ല, മഹാനായ ഇമാം മുജാഹിദ് മുഹദ്ദിസ് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ രാവിലുള്ളതുപോലെയുള്ള മഹത്വം അന്നത്തെ രാവിന് ശേഷം വരുന്ന ദിവസത്തിലെ നോമ്പിനുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, രാവിലെ നോമ്പില്ലല്ലോ, പക്ഷെ നോമ്പിനും ആ മഹത്വമുണ്ട്. ഏത് നോമ്പിന്? ആ രാവിൻ്റെ പിന്നാലെ വരുന്ന ദിവസത്തിലെ നോമ്പിന്. അപ്പോൾ അന്നത്തെ നോമ്പിന് 1000 മാസം മനുഷ്യൻ നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന നോമ്പ് കൂടിയാണ്. അപ്പോൾ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും അന്നത്തെ രാത്രി അങ്ങനെ ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇൻഷാല്ലാഹ്. ഇനി നമുക്ക് ഈ സൂക്ത ഈ അധ്യായത്തിലെ ഓരോ സൂക്തത്തിൻ്റെയും ചെറിയൊരു സംഗ്രഹം നമുക്കത് പാരായണം ചെയ്തുകൊണ്ട് പറയാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر
نسجيم نام أدني ഖുർആനിനെ മഹത്തരമായ ഒരു രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മഹത്തരമായ ആ രാവ് ലൈലത്തുൽ ഖദ്ർ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? മഹത്തരമായ ആ രാവ് ഏതാണെന്നാണ് നിങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്?
ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ,
1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവാണ് അത്.
തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്മി റബ്ബിഹിം മിൻ കുല്ലി അംർ,
മലായിക്കത്തുകളും വിശേഷിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമും അന്നത്തെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാ വിധി നിർണയങ്ങളുമായി ഇറങ്ങി വരും.
സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
അന്നത്തെ രാത്രി പ്രഭാതം വരെ എല്ലാവർക്കും ശാന്തിയാണ്.
സദഖല്ലാഹുൽ അസീം.
അപ്പോൾ ഇതാണ് സൂറത്തുൽ ഖദറിൻ്റെ സംക്ഷിപ്തമായ ഒരു വ്യാഖ്യാനം. ഈ ഒരു അധ്യായത്തിൽ അള്ളാഹു എടുത്തു പറയുന്ന മറ്റൊരു സംഗതി കൂടി, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. തനസ്സലുൽ മലായിക്കത്തു വർറൂഹ്. മലക്കുകൾ മുഴുവൻ ആകാശലോകത്ത് നിന്ന് ഈ രാത്രിയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ജിബ്രീൽ അലി ഇസ്ലാം അടക്കും.
അതെ,
വർറൂഹു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലി ഇസ്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ജിബ്രീൽ അലി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ, പരിശുദ്ധമായ വിശ്വസ്തനായ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്.
ഈ മലായിക്കത്ത് കൊണ്ടുള്ള ഉദ്ദേശം തന്നെ സ്പെഷ്യലായിട്ടുള്ള മലക്കുകളാണ് എന്നാണല്ലോ.
അതെ,
ലൈലത്തുൽ ഖദറിന്റെ ദിവസം മാത്രം ഭൂമിലോകത്തേക്ക് വരിക,
പ്രത്യേകമായി
ആരാധിച്ചുകൊണ്ടിരിക്കുന്ന.
അതെ, അപ്പൊ അങ്ങനെ
സ്പെഷ്യലായിട്ടുള്ള
പ്രധാനപ്പെട്ട മലായിക്കത്തുകൾ, അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരുന്നത് അമ്പിയാക്കൾക്ക് വഹയ് ദിവ്യ സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞതോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ദൗത്യം അവസാനിച്ചു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് എന്നാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അർത്ഥം. മറ്റൊന്ന്, റൂഹുകൾ തന്നെ മുൻകാലത്ത് മരണപ്പെട്ടു പോയവരുടെ റൂഹുകൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹു അവക്ക് ഭൂമിയിലേക്ക് വരാനുള്ള അനുവാദം നൽകുമെന്നുള്ള അർത്ഥവും മുഫസ്സിരീങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പനയുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നിടത്ത് അന്ന് മനുഷ്യൻ്റെ റിസ്ഖിനെ കുറിച്ചും ഇനി വരാനുള്ള ഒരു വർഷത്തേക്കുള്ള റിസ്ഖിനെ കുറിച്ചും അവൻ്റെ ആയുസ്സിനെ കുറിച്ചും ഒക്കെ തീരുമാനമായിട്ട് കൂടിയാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാന്മാരായ ഖുർആൻ മുഫസ്സിരീങ്ങൾ ഇതിനെ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പം അങ്ങനെയുള്ള ഒരു രാത്രിയാണ്. മാത്രമല്ല അന്നത്തെ രാത്രി പ്രഭാതം ഫജർ പുലരുന്നതുവരെ മലക്കുകൾ മുഴുവൻ ഭൂമിലോകത്തുണ്ടാകും. പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും, സലാം പറയും എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറഞ്ഞ ആ ഒരു സലാമ കൊണ്ടുള്ള ഉദ്ദേശം എന്നും മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അന്നത്തെ രാത്രി മുഅ്മിനീങ്ങളെ മുസാഫഹത്ത് ചെയ്തിട്ട് സലാം പറയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാത്രിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുസാഫഹത്ത് ലഭിക്കുന്ന, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ, ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെയുള്ള ആ മഹത്തരമായ റാബിനു വേണ്ടി നമ്മൾ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ കാത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ തജ്വീദിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി, ഇവിടെ എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ റാ ആണ് വരുന്നത്. നേരത്തെ നമ്മൾ സൂറത്തുൽ അസ്ർ പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിരുന്നു, സൂറത്തുൽ അസ്റിലും അതുപോലെയാണ്, അവസാനത്തിൽ റാ ആണ്. ഇവിടെയും എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ റാ ആണ്. ഇവിടെ ഈ അധ്യായം ചേർത്ത് ഓതുകയാണെങ്കിൽ എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ വരുന്ന റാകളിൽ തർഖീഖാണ് നിയമം. തഫ്ഹീമ തർഖീഖ് എന്ന് പറഞ്ഞാൽ തഫ്ഹീം എന്ന് പറഞ്ഞാൽ റായിനെ ഖനശബ്ദത്തിൽ ഉച്ചരിക്കുക എന്നുള്ള, വായ നിറഞ്ഞ ശബ്ദത്തിൽ പറയാം അല്ലേ, റോ എന്ന ശബ്ദത്തിൽ പറയുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ശബ്ദം ലഘുവാക്കി ലാഘവത്തോടുകൂടി ഉച്ചരിക്കുന്നതിനാണ് തർഖീഖ് എന്ന് പറയുന്നത്, രീ എന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ഇവിടെ ഈ ഒന്നാമത്തെ ആയത്തിൽ
أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ
അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അവസാനത്തെ പതിൽ പദത്തിന്റെ അവസാനത്തെ അക്ഷരമായ റായിൽ വരുന്നത് തർഖീഖാണ്, ഖദീരി എന്നാണ് പറയുന്നത്. ആ ശബ്ദത്തിനാണ് തർഖീഖ് എന്ന് പറയുന്നത്. തഫ്ഹീമിന്റെയും തർഖീഖിന്റെയും നിയമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ തിലാവ മജാലിസ് റമദാനിലും അതിനു മുമ്പ് നടന്ന തിലാവ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്.
നാലോളം രൂപങ്ങളിൽ തർഖീഖ് വരുമല്ലോ അല്ലേ,
അതെ,
അഞ്ചോളം രൂപങ്ങളിൽ
തഫ്ഹീമും വരുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു സംഗതി, ഇപ്പോൾ തഫ്ഹീം എന്ന് പറഞ്ഞാൽ ശബ്ദഗതി ഉയരുക എന്നുള്ളതാണ്. തഫ്ഹീം ശബ്ദഗതി ഉയരുക എന്നതാണ് ആ സ്വഭാവം. റോ എന്ന് പറയാം, രെ റ എന്ന് പറഞ്ഞാൽ പോരാ. ചില ആളുകൾ ഓതുമ്പോൾ അങ്ങനെ റ എന്ന് അലം തെറ അലം തെറ കൈഫ എന്ന് പറയാറുണ്ട്, അത് പോരാ. ഒമാ അദ് റാക്ക എന്നെടുത്ത് ഇപ്പോൾ റോ തഫ്ഹീമാണ്. അവിടെ ഒമാ അദ് റാക്ക എന്ന് പറഞ്ഞാൽ പോരാ, ഒമാ അദ് റോ ശബ്ദം ഉയരുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, അക്ഷരങ്ങളുടെ മുകളിലിടുന്ന ഹർക്കത്ത് ഏതൊക്കെയാണ്? ഫത്ഹും ദമ്മുമാണ്. ഫത്ഹും ദമ്മും അക്ഷരങ്ങളുടെ മുകളിലിടുന്ന ഹർക്കത്താണ്. അപ്പോൾ റായിൻ്റെ മുകളിൽ മുകളിലിടുന്ന ഹർക്കത്ത് വന്നു കഴിഞ്ഞാൽ തഫ്ഹീം ചെയ്യും, ശബ്ദഗതി ഉയരും. എന്നാൽ അതേസമയം അക്ഷരത്തിൻ്റെ താഴെയിടുന്ന ഹർക്കത്താണ് കെസ്ര് വന്നു കഴിഞ്ഞാൽ തർഖീഖ്, ശബ്ദഗതി താഴും. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി അടിസ്ഥാനപരമായി. അപ്പോൾ ഹർക്കത്ത് നോക്കിക്കൊണ്ടാണ് നമുക്ക് തഫ്ഹീമും തർഖീഖും തീരുമാനിക്കാൻ വേണ്ടി പറ്റുക. ഒന്ന്, മുകളിൽ വരുന്ന ഫത്ഹോ ദമ്മോ ആണെങ്കിൽ തഫ്ഹീം ചെയ്ത് ഖനശബ്ദത്തിൽ പാരായണം ചെയ്യണം. താഴെയിടുന്ന ഹർക്കത്ത് കെസ്രാണ് വന്നിട്ടുള്ളതെങ്കിൽ റായിനെ തർഖീഖ് ചെയ്ത് ലഘു ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇത് അടിസ്ഥാനപരമായ സംഗതിയാണ്. അപ്പോൾ ഒരു റാ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തഫ്ഹീമാണോ ചെയ്യേണ്ടത് തർഖീഖാണോ ചെയ്യേണ്ടത് എന്നറിയാൻ അതിനെ ഹർക്കത്ത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫത്ഹോ ദമ്മോ കണ്ടാൽ തഫ്ഹീം ചെയ്യാം, ഖനശബ്ദത്തിൽ പാരായണം ചെയ്യാം.
സുക്കൂനുണ്ടോ?
കെസ്ര് കണ്ടാൽ നമുക്ക് തർഖീഖ് ചെയ്ത് ലഘു ശബ്ദത്തിൽ പാരായണം ചെയ്യാം. ഇനി ഇത് മൂന്നുമല്ലാത്ത രൂപവും റായിൽ വരും ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഈ ആയത്ത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ
ഇന്നസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
അവിടെ റായിന് നമ്മളിപ്പോൾ ഉച്ചാരണത്തിൽ വന്നിട്ടുള്ളത് ഫത്ഹും ദമ്മും കസ്റും ഒന്നും അല്ല, സുക്കൂനാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹറക്കത്തില്ലാത്ത അവസ്ഥയാണല്ലോ അല്ലേ. അപ്പോൾ സുക്കൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഹറക്കത്തില്ലാന്നാണ്. റായിൽ ഹറക്കത്തുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാര്യം തീരുമാനിക്കാം, ഹറക്കത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ നിയമം മാറും. അത് കുറച്ചുകൂടി ഗാഢമായി നമ്മൾ മനസ്സിലാക്കേണ്ട നിയമങ്ങൾ കൂടി ആണ്. അവിടെയും നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. അടിസ്ഥാനപരമായി റായിൽ ഹറക്കത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ റായിൽ സുക്കൂനാണെങ്കിൽ അപ്പോൾ പിന്നെ ഫത്തോ ദമ്മോ കെസ്റോ തിരയേണ്ടത് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ നോക്കാം. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിലും മുകളിലിടുന്ന ഹർക്കത്തുകളാണെങ്കിൽ റായിന് തഫ്ഹീം ചെയ്ത് പോതാം. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ കെസ്റാണെങ്കിൽ താഴെയിടുന്ന ഹർക്കത്താണെങ്കിൽ അപ്പോൾ റായിന് ലഘുശബ്ദമായ തർക്കീക്ക് കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യാം. ഇനി ചിലപ്പോൾ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിലും ഹർക്കത്തുണ്ടാവില്ല. നമ്മൾ ഈ ഇപ്പോൾ ഈ ഒരു സൂറത്തുൽ ഖദറിൽ വന്നതുപോലെ ലൈലത്തുൽ ഖദ്ർ ഖദ്ർ ദാലുമലും റായിന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പുള്ള ദാലുമലും സുക്കൂനാവാണ്. അപ്പോൾ അവിടെയും പത്തോം നമ്മൾ നമുക്ക് തിരിയുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ ഹർക്കത്തെന്ന് നോക്കുക. അവിടെ ഫത്ഹോ ദമ്മോ ആണെങ്കിൽ തഫ്ഹീം ചെയ്ത് ഖന ശബ്ദത്തിൽ ഓതാം. അതിന് മുമ്പുള്ള അക്ഷരത്തിൽ കെസ്റാണെങ്കിൽ ഇവിടെയും തർക്കീഖ് ചെയ്ത് റാഇന് തർക്കീഖ് ചെയ്ത് ഓതാം. ഇത് അടിസ്ഥാനപരമായി ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇതിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്, എല്ലാം കൂടി നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഇത് മനസ്സിലാക്കി വെച്ചാൽ മുകളിൽ വരുന്ന ഹർക്കത്ത് വന്നാൽ തഫ്ഹീം, താഴെ വരുന്ന ഹർക്കത്താണെങ്കിൽ തർക്കീഖ്. അത് റാഇൽ ഹർക്കത്തില്ലെങ്കിൽ അതിന് മുമ്പുള്ള അക്ഷരത്തിൽ ഹർക്കത്ത് നോക്കുക, അതിലും ഹർക്കത്തില്ലെങ്കിൽ അതിനു മുമ്പുള്ള അക്ഷരത്തിലെ ഹർക്കത്ത് നോക്കുക എന്നിട്ട് തീരുമാനിക്കാം.
പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് അല്ലേ?
അതെ. പിന്നെ ഇവിടെ ഈ ഒരു സൂറത്തിൻ്റെ ഓരോ ആയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വഖഫ് ചെയ്ത് ഓതുമ്പോൾ എല്ലാറ്റിലും വരുന്നത് തഫ്ഹീമാണ്. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ തർക്കീഖാണ്, വഖഫ് ചെയ്യുമ്പോൾ തഫ്ഹീമാണ്. ആദ്യത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ഖദർ തഫ്ഹീമാണ്, പിന്നെ രണ്ടാമത്തെ ആയത്തിലും ഖദർ, അതും തഫ്ഹീമാണ്. പിന്നെ ഷഹ്, അവിടെയും തഫ്ഹീമാണ്. പിന്നെ മിൻ കുല്ലി അം, അവിടെയും തഫ്ഹീമാണ്. കാരണം റാ സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരത്തിൽ മീമ്, മീമിനും സുക്കൂനാണ്, പിന്നെ അതിന് മുമ്പുള്ള അക്ഷരം ഹംസാണ്, അല്ലേ? അപ്പൊ അവിടെ ഫത്ഹ ആയതുകൊണ്ട് റാഇന് തഫ്ഹീം. പിന്നെ അവസാനത്തെ പദ, ആയത്തിന്റെ അവസാനത്തിലുള്ള പദം ഫജ്ർ, അവിടെയും തഫ്ഹീമാണ്. റാഇന് സുക്കൂനും അതിന്റെ മുമ്പുള്ള അക്ഷരത്തിലും സുക്കൂനും, അതിനു മുമ്പുള്ള അക്ഷരത്തിൽ ഫത്ഹും വന്നപ്പോ
തഫ്ഹീം.
അപ്പോൾ ലൈല സൂറത്തുൽ ഖദർ ഓതുമ്പോൾ അതിൻ്റെ എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ തഫ്ഹീം ചെയ്തിട്ടാണ് റാ ഉച്ചരിക്കേണ്ടത്. ഈ ഒരു അധ്യായം നമുക്ക് ഒന്നുകൂടി ആ റാഇൻ്റെ തഫ്ഹീം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊന്ന് പാരായണം ചെയ്ത്
കേൾക്കാം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر.
ഇവിടെ ലൈലത്തുൽ ഖദരി, അവിടെ റാഇന് കസ്റ വന്നപ്പോ തർക്കീഖ് ഖദരി എന്ന ശബ്ദമാണ്. ഓക്കെ.
തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്മി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്ത
മാഷാ. വളരെ മനോഹരമായി നിങ്ങൾ കേട്ടു റാഇന് ഉച്ചാരണം. ശരിക്ക് ഖുർആൻ പാരായണത്തിനൊരു ഭംഗി നൽകുന്ന ഒരു സംഗതിയാണ് റാഇന്റെ തഫ്ഹീം തർക്കീഖ്. അത് ആ ഭംഗിയോടുകൂടി തഫ്ഹീം ചെയ്യേണ്ടടുത്ത് തഫ്ഹീം ചെയ്ത് തന്നെ ഓതുമ്പോഴാണ് ഓത്തിന് ഭംഗി ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഇവിടെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അവിടെ വറു റാ ആ തഫ്ഹീം പാലിച്ചുകൊണ്ടല്ല ഓതുന്നതെങ്കിൽ അവിടെ കേൾക്കാൻ
ഭംഗിയില്ല,
ഉണ്ടാവില്ല. വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം റാ, അല്ലേ? അവിടെ റബ്ബിഹിം എന്ന് ഓതിയാൽ അറബിയുടെ ഭാഷയോട് തന്നെ അത് യോജിക്കുന്നില്ല. അപ്പോൾ അത് റാ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കണം, തഫ്ഹീമും തർക്കീഖും. ഈ സൂറത്തിൽ മാത്രമല്ല, നമ്മൾ ഈ സൂറത്തിൽ നിയമം പറയുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തു കൂടി അത് ശ്രദ്ധിക്കാം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ നമ്മുടെ മജാലിസു റമദാൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു സൂറത്തുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ ജസാകും അല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
റമദാൻ റമദാൻ.